ഇനി ലാ യുകല്ലിഫുല്ലാഹു കല്ലഫ എന്നുള്ളതിൻ്റെ അർത്ഥം ഫറള അതല്ലെങ്കിൽ അൽസമ എന്നൊക്കെയാണ്. ലാ യുകല്ലിഫുല്ലാഹു അല്ലാഹു കൽപ്പിക്കുകയില്ല അല്ലെങ്കിൽ അല്ലാഹു നിർബന്ധിക്കുകയില്ല. കല്ലഫ ഫറള അല്ലെങ്കിൽ അൽസമ തക്ലീഫ് ഇൽസാം എന്നാണ് അർത്ഥം. ബിമാന ഇൽസാം അല്ലാഹു നിർബന്ധിപ്പിക്കുകയില്ല നഫ്സൻ ഒരാളോട്. ഇല്ലാ വുസ്അഹ അതിൻ്റെ വുസ്അൽ പെട്ടതല്ലാതെ വുസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ മാന പറഞ്ഞിട്ടുണ്ട്. തോക്കത്ത് എന്നുള്ള അർത്ഥം കഴിവ് ഖുദറത്ത് തോക്കത്ത് വുസ് ബിമാന അത്തോക്ക എന്നാണ് അർത്ഥം. ഒരാളോടും അയാളുടെ തോക്കത്തിൽ പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുകയില്ല. ലഹമ കസബത്ത് കസബ സമ്പാദിച്ചു. വഅലൈഹ മക്തസബത്ത് കസബ ഇക്തസബ അതിന്റെ അർത്ഥങ്ങൾ തമ്മിലുള്ള മാറ്റം പഠിക്കേണ്ടതുണ്ട്. കസബ സമ്പാദിച്ചത് എന്നാണ്. കസബ സമ്പാദിച്ചത് അതേപോലെ തന്നെ ഇക്തസബ രണ്ടും തമ്മിലുള്ള അർത്ഥം പറഞ്ഞുതരാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ഒരാളോടും അല്ലാഹു ആ നഫ്സിന്റെ അല്ലെങ്കിൽ അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ കൽപ്പിക്കുകയില്ല. ഇത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, ഒരു വിഷയമാണ്. ഒരാളോടും അല്ലാഹു അയാളുടെ തോക്കത്തിൽപ്പെട്ടതല്ലാതെ കൽപ്പിക്കുകയില്ല. ഈ ആയത്തിനെ തഫ്സീർ ചെയ്യേണ്ടത് മറ്റുള്ള ആയത്തുകളാണ്. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഖുർആനിന്റെ ആയത്തുകളെ ആദ്യം തഫ്സീർ ചെയ്യേണ്ടത് ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ രീതി എന്താ വെച്ചാൽ ഒരായത്ത് പറയാന്നിട്ട് ഓരോരുത്തർക്കും അവനവന്റെ ഹവക്കനുസരിച്ചിട്ടുള്ള അർത്ഥങ്ങൾ പറയാന്നുള്ള ഒരു രീതിയാണ് പലരും. അതൊന്നും യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള നിലപാടല്ല. ഖുർആന്റെ തഫ്സീറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട അതിന്റെ കുറെ ലവാബിത്തുകൾ ഷുറൂത്തുകൾ ആദാബുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ മറ്റു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ആദ്യം ഒരായത്ത് നമുക്ക് കിട്ടിയാൽ ആയത്തിനെ വിശദീകരിക്കേണ്ടത് ഖുർആനിലെ തന്നെ മറ്റുള്ള ആയത്തുകൾ കൊണ്ടായിരിക്കണം. പിന്നെ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം തഫ്സീർ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഹദീസുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇവിടെ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ദീൻ എന്നുള്ളത് എന്താണ്? എളുപ്പമാണ്. ഒരു മനുഷ്യനോടും അല്ലാഹു അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അവന്റെ തോക്കത്തിൽപ്പെട്ടതല്ലാതെ നിർബന്ധിപ്പിക്കുകയില്ല. അപ്പൊ ദീൻ എന്നുള്ളത് ഒരിക്കലും പ്രയാസമുള്ളൊരു സംഗതിയല്ല. അല്ലാഹു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ പരിശുദ്ധ ഇസ്ലാമിനെതിരെ യുക്തിവാദികളായ അല്ലെങ്കിൽ നിരീശ്വരവാദികളായ ആളുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇസ്ലാം എന്നുള്ളത് കുറേ നിയമങ്ങളുടെ ഒരു സമുച്ചയമാണ് എന്നുള്ളത്. കുറേ നിയമങ്ങൾ, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, കുറേ കൽപ്പനകൾ, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് പറയരുത്, ഇത് പറയരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പൊ മനുഷ്യനെ യഥാർത്ഥത്തിൽ നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളതൊക്കെ ചില ആളുകൾ വിമർശിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഇതിന്റെ തഫ്സീർ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനി എന്നുള്ളത് ഒരാളെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അള്ളാഹു കുറെ കൽപ്പനകൾ, എന്നിട്ട് മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, എന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണതൊക്കെ നിർബന്ധം, ഇതൊക്കെ ഹറാമ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, മനുഷ്യനെ പ്രയാസപ്പെടുത്താനുള്ളതല്ല. സൂറത്തുൽ ഹജ്ജിലെ 78-ാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് ഈ ആയത്തിന്റെ തഫ്സീറാണ് ഹജ്ജിലെ 78-ാമത്തെ ആയത്ത്. ആയത്തിൽ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഈ മതത്തിൽ അള്ളാഹു ഒരു ഹറജും ഉദ്ദേശിക്കത്തില്ല, നിങ്ങൾക്ക് ഹറജ് ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പൊ നമുക്ക് പ്രയാസം ഉണ്ടാക്കാനുള്ള ഈ നിയമങ്ങളൊന്നും, മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഹറജ് പറഞ്ഞാല് മഷക്കത്ത്, ളീഖ്. അപ്പൊ വളരെ കൃത്യമാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി, ഈ മതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല മീൻ ഹറജിൻ, ഒരു പ്രയാസവും. അതേപോലെ ബക്രയിലെ തന്നെ 185-ാമത്തെ ആയത്ത്, അതിൽ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടി പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒന്ന് യുസ്ർ ഒന്ന് ഉസ്ർ, അള്ളാഹു നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുസ്റാണ്. ഈ കൽപ്പനകളൊന്നും ഒരിക്കലും എന്തല്ല, യുസ്റല്ല, യുസ്റാണ്. അപ്പൊ ഇസ്ലാമിൽ എത്ര നിയമങ്ങൾ ഉണ്ടാകട്ടെ, എത്ര അഹ്കാമുകൾ വിധിവിലക്കുകൾ ഉണ്ടാകട്ടെ, അതൊന്നും ഒരിക്കലും എന്തല്ല, ഉസ്റല്ല. അത് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് യുസ്റാണ്, എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. തഖാബുലിലെ 16-ാമത്തെ ആയത്തിലെ ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്നിടത്തോളം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സാധ്യമാകുന്നിടത്തോളം. ഇതൊക്കെ ഇതിന്റെ തഫ്സീറാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ. ഇതേപോലെ തന്നെ മായിദയിലെ 6-ാമത്തെ ആയത്ത്, അതിൽ അല്ലാഹു പറഞ്ഞു, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹർജിൻ, അള്ളാഹു നിങ്ങൾക്ക് ഹറജ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പറയുന്നത് തേമുവിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തേമും ചെയ്യണം. അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസമുണ്ടാക്കാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ ഈ ആയത്തിന്റെ തഫ്സീറാണ്. അപ്പോൾ ഖുർആനിന്റെ ഒരായത്ത് മറ്റുള്ള ആയത്തുകൾ കൊണ്ട് തഫ്സീർ ചെയ്യണം. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എന്നുള്ളത് യുസ്റാണ്, എളുപ്പമാണ്. ദീൻ എന്നുള്ളത് യുസ്റാണ്. വല നിഷാദദ്ദീൻ അഹദുൻ ഇല്ലാ ഗലബഹു, മതത്തിൽ ഒരാൾ അതിര് കവിഞ്ഞാൽ എന്താകും, അയാൾ പരാജയപ്പെടും. അതിൽ ഒരാൾ തീവ്രവാദം പുലർത്തിയാൽ എന്താകും, അയാൾ പരാജയപ്പെട്ടു പോകും. അപ്പൊ അതില് മതത്തിന്റെ കാര്യങ്ങളിൽ എന്ത് ചെയ്യരുത്, അതിര് കവിയരുത്. വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മൊത്തത്തിൽ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്ന എന്താ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ഒരാളോടും അള്ളാഹു അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാത്ത ഒന്നും തന്നെ അള്ളാഹു കൽപ്പിക്കുന്നില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ യുകല്ലിഫു അഹദൻ, അള്ളാഹു ഒരാളോടും നിർബന്ധിക്കുകയില്ല, ഫൗക്ക തോക്കത്തെ, അയാളുടെ തോക്കത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ, ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുകയില്ല. ഇതെന്താണ്, വഹാദാമി ലുത്ഫിഹി തആല ബി ഖൽഖിഹി വ റഊഫതിഹി ബിഹിം വ ഇഹ്സാനിഹി ഇലൈഹിം, ഇത് അള്ളാഹു അവന്റെ സൃഷ്ടികളോട് കാണിച്ചിട്ടുള്ള ദയയാണ്, അനുകമ്പയാണ്, അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു നന്മയാണ്. അപ്പൊ അള്ളാഹു മനുഷ്യരോട് എത്രത്തോളം ദയ കാണിച്ചിട്ടുണ്ട് നോക്കൂ. നിങ്ങൾ അള്ളാഹു പറഞ്ഞാ എന്താ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ഇത് അള്ളാഹു അവന്റെ സൃഷ്ടികളോട് കാണിച്ചിട്ടുള്ള ലുത്ഫാണ്, റഊഫത്താണ്, അനുകമ്പയാണ്, കരുണയാണ്, അവന്റെ ഇഹ്സാനാണ്. വഹാദിഹി ഹിയ നാസിഖത്തുർ റാഫിയ ലിമാ കാൻ അശ്ഫഖ മിൻഹു സ്വഹാബ, മാത്രമല്ല ഈ ആയത്ത് സ്വഹാബികൾക്ക് നേരത്തെ ആയത്ത് പ്രയാസമുണ്ടാക്കിയല്ലോ. ഏത്, നമ്മൾ ഇതിന്റെ സബബ് നുസൂല് പറഞ്ഞപ്പോൾ പറഞ്ഞു, വൈൻ തുബുദു മാഫി അംഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല എന്നുള്ള ആയത്ത് സ്വഹാബികൾക്ക് പ്രയാസമായി. അതിനെ ഉയർത്തിക്കൊണ്ട്, അതിനെ നസ്ഖ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണത്. ആ മനസ്സിന്റെ പ്രവർത്തനം, അത് നിങ്ങൾ മറച്ചു വച്ചാലും ശരി, അത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും ശരി, അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളോട് വിചാരണ ചെയ്യുമെന്നാണല്ലോ. അപ്പൊ സാഹബത്ത് പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണല്ലോ. കാരണം മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞങ്ങളെ കൊണ്ട്, അത് ഞങ്ങളുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല. അപ്പൊ അത് ഞങ്ങളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ അത് സഹാബികൾക്ക് പ്രയാസകരമായല്ലോ. അതിനെ വിശദീകരിച്ചു കൊണ്ടുവാണ് എന്ത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നുള്ളത്. മാത്രമല്ല ആ ആയത്തിനെ തന്നെ ഷർഹ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, ഹദീസു നഫ്സ്, അതായത് മനസ്സിന്റെ സംസാരങ്ങൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മനസ്സിന്റെ സംസാരങ്ങൾ ഹദീസു നഫ്സ് എന്നാണ് അതിന് പറയാം. മനസ്സിന്റെ സംസാരങ്ങൾ എന്ന് പറഞ്ഞാല് മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകൾ, ചില തോന്നലുകൾ, ചില വിചാരങ്ങൾ, അത് നമ്മുടെ കൺട്രോളിലുള്ള ആ ഹദീസ് വന്നിട്ടുള്ളത് ഇന്നല്ലാഹു അസ്സവജല്ല, തീർച്ചയായും അള്ളാഹു തജാവസലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അമ്മാ ഹദ്ദസത് ബിഹി അംഫുസഹ, അവരുടെ മനസ്സിന്റെ സംസാരങ്ങൾ, മാലം തഅമൽ ഔ തകല്ലം ബിഹി, അതവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ, ആ മനസ്സിലുണ്ടാകുന്ന ചിന്തക്കനുസരിച്ച് അവൻ അമൽ ചെയ്തിട്ടില്ല, മനസ്സിൽ പല വിചാരങ്ങളും വരും, പല തോന്നലുകളും ഉണ്ടാവും, അതവൻ പറയുകയും ചെയ്തിട്ടില്ല, അതവൻ ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നുള്ളത് മുസ്ലിമിന്റെ അതേപോലെ തന്നെ ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സഅദി, ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്നുള്ള ഒരു ഭാഗം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ സൂചന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാല്, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള അംറുകള്, നഹികള്, ഇതൊന്നും മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഇതൊക്കെ എന്താണ്, ബൽഹിയ ഗദാ ഉല്ലിൽ അർവാഹി വദവാ ഉല്ലിൽ അബുദാനി വഹിമ്യതുൻ അനിൽ ലററി. ഇത് അവന്റെ ആത്മാവിന്റെ ഭക്ഷണമാണ്, അതേപോലെ തന്നെ അവന്റെ ശരീരത്തിനുള്ള മരുന്നാണ്, അതേപോലെ തന്നെ അവന് പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അള്ളാഹുവിന്റെ ഈ വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ അമ്പ്രകള്. അപ്പൊ നമ്മൾക്ക് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണിത്, കുറെ വിരോധങ്ങള്, കുറെ ഹറാമുകള്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. പക്ഷേ ഈ മഹാന്മാരായ സലഫുകള്, മുഫസ്സിരീങ്ങള്, നമ്മുടെ ഇമാമിങ്ങള്, ഇവരൊക്കെ ഈ ആയത്തിനെ മനസ്സിലാക്കിയത് അവർ പറയുന്നത് വെച്ചാല് ഈ അമ്പ്രകളൊക്കെ അള്ളാഹുവിന്റെ ഈ വിധിവിലക്കുകളൊക്കെ ഷറ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ്, പ്രയാസങ്ങളിൽ നിന്നുള്ള നമുക്കുള്ള പ്രൊട്ടക്ഷനാണ്, നമ്മുടെ ശരീരത്തിനുള്ള മരുന്നാണ്. ഇതൊക്കെ അള്ളാഹു അവരോട് സൃഷ്ടികളോട് കൽപ്പിച്ചിട്ടുള്ളത് അവരോടുള്ള റഹ്മത്ത് കൊണ്ടാണ്, റഹ്മത്ത് ഉണ്ടായത് കൊണ്ടാണ്. മാത്രമല്ല ഇനി അവരുടെ ദീനിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ തന്നെ അവിടെ തഹ്ഫീഫ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ തസ്ഹീലുണ്ട്. ചിലത് അവർ ചെയ്യണ്ടെന്ന് പറയും അള്ളാഹു, ചിലതിന് ഇളവ് കൊടുക്കും എന്നുള്ളത് ആര് വിശദീകരിക്കാണ്, സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, അതിന് ചില ഷുറൂത്തുകൾ, ഫറായിദുകൾ, അത് നിന്നുസ്കരിക്കാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാ, ഇരുന്നുസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കിടന്നുസ്കരിക്ക. എങ്ങനെയാണോ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിസ്കരിക്ക. അതേപോലെ തന്നെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിൽക്കാൻ പ്രയാസകരാണെങ്കിൽ അയാള് നോമ്പ് പിന്നീട് നോറ്റ് കൂട്ടിയാൽ മതി. ഒരു രോഗിയാണെങ്കിൽ പിന്നീട് നോറ്റ് കൂട്ടിയാൽ മതി. അതേപോലെ തന്നെ ഇനി തീരെ നോമ്പ് നോക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഫിദിയ കൊടുത്താൽ മതി. ഇങ്ങനെ എന്തെല്ലാം റുഖ്സകളാണ് അവിടെ, തഹ്ഫീഫ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ തഹ്ഫീഫ് ഉണ്ട്. ഇങ്ങനെ ഏത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പൊ ഉതു കൊടുക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, അവിടെ തയമും ചെയ്താൽ മതി. ഇങ്ങനെ എന്തെല്ലാം പിന്നെ കൽപ്പനകളാണ്, പിന്നെ എന്തെല്ലാം റുഖ്സകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ തോക്കത്തിൽപ്പെട്ടതല്ലാതെ അള്ളാഹു അവരോട്, ഒരാളോടും അള്ളാഹു കൽപ്പിക്കുകയില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ദീനിന്റെ കാര്യങ്ങൾ ഒരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ മതത്തിൽ വന്നിട്ടുള്ള കൽപ്പനകൾ, വിധിവിലക്കുകൾ, അഹ്കാമുകൾ, അതൊരാൾക്ക് പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ, അതയാളുടെ ഖുശൂഇന്റെ പ്രശ്നമാണ്. ഇപ്പൊ അഞ്ചു നേരത്തെ നിസ്കാരം എന്നുള്ളത് എത്ര സമയം വേണ്ടി വരും ഒരാൾക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ, ഒരു ദിവസത്തെ അഞ്ചു നേരം? പക്ഷെ അതൊരാൾക്ക് ഭയങ്കര പ്രയാസകരമായൊരു കാര്യമായിട്ട് തോന്നണം. അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമായിട്ട് ഒരാൾക്ക് തോന്നാം. ആലോചിച്ച് നോക്കൂ നിങ്ങള്, ഇങ്ങനെ ഓരോ സംഗതികളും, ഇപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, അതല്ലെങ്കിൽ ഒരു ആയത്ത് പഠിക്കുക, ഒരു ഹദീസ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ദർസിന് പങ്കെടുക്കുക, ഇപ്പൊ ആഴ്ചയിൽ നടക്കുന്ന ഒരു ദർസിനിരിക്കുക എന്നുള്ളത് തന്നെ ചില ആളുകൾക്ക് എന്തോ ഒരു ഭയങ്കര ഭാരം പിടിച്ച മനസ്സിനൊരു ഏറ്റവും പ്രയാസമുള്ള ദിവസം ഏതാ വെച്ചാൽ ഒരു ദർസ് നടക്കുന്ന ദിവസമായിരിക്കും ചില ആളുകളൊക്കെ. ഇപ്പൊ നേരത്തെ ദിക്ർ, ഇപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ ദിക്റുകളൊക്കെ ചെല്ലുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്നത് പോലെ തന്നെ ഒരായത്ത് പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ ചെലവഴിക്കുന്ന ആളുകള് ഒരഞ്ച് മിനിറ്റ് പോലും ആ ഖുർആൻ തുറന്നു വെച്ചിട്ട് പാരായണം ചെയ്യാൻ അവർക്ക് സാധിക്കൂല. അത് ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുക, ഒരു ശ്വാസം മുട്ടലായിട്ട് തോന്നുക. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ ദീനിന്റെ പ്രശ്നമല്ല, അത് മതത്തിന്റെ പ്രശ്നമല്ല. കാരണം അള്ളാഹ് പറഞ്ഞത് എന്താ, ഒരു ഹർജ ഈ ദീനിൽ അള്ളാഹ് ഉണ്ടാക്കിയിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. പക്ഷെ മതത്തിന്റെ ഈ കൽപ്പനകൾ നമുക്ക് പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഈമാനിന്റെ കുറവ്. അതേപോലെ തന്നെ ദുനിയാവിനെ നമ്മൾ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു, നമ്മുടെ മനസ്സിൽ ദുനിയാവിനെ പ്രതിഷ്ഠിച്ചു, ദീനും ഇൽമും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പുറത്താക്കി. ദീനും ഇൽമും മനസ്സിലില്ല, അത് നമ്മുടെ ജീവിതത്തിലില്ല, അതിനോടുള്ള ഹുബ്ബില്ല, ഹുബ്ബ് ദുനിയാവിനോടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഖുർആൻ പഠിക്കുക എന്നുള്ളത് അത് ഭയങ്കര പ്രയാസം. നിസ്കരിക്കുക എന്നുള്ളത്, ഇപ്പോൾ സുബ്ഹിക്കൊക്കെ ജമാഅത്തിന് പോകുക എന്നുള്ളത് എന്തോ ഒരു ശ്വാസം മുട്ട്, ഒരു കതിയട്. അതേപോലെ തന്നെ ഒരു ഹദീസ് പഠിക്കുക, ഒരു ദർസിന് പോവുക, അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ദുനിയാവിനോടുള്ള ഹുബ്ബ്. നിങ്ങളൊരു ദുനിയാവിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇത്തരത്തിലുള്ള ദർസിനൊക്കെ വരുന്ന പ്രയാസമുള്ള ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ട്രാഫിക്, എന്നാൽ അവർക്ക് ദൂരെയുള്ള ഒരു മാളിലേക്ക് പോകാൻ ഒരു പ്രശ്നമല്ല, അതിനൊരു പ്രയാസമല്ല. അവർ എത്ര ഈസി ആയിട്ട് അവർ സന്തോഷത്തോടു കൂടി എന്നൊരു ക്ലാസ്സിന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാരം, അവിടെ മനസ്സിലൊരു വീർപ്പ് മുട്ടല്, ഒരു പ്രയാസം, ഒരടങ്ങേറ്, ഒരു ശ്വാസം മുട്ടല്, ഒരു മണിക്കൂർ നേരം ഒരു ക്ലാസ്സിന് ഇരിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ദർസ് കേൾക്കുക എന്ന് പറയുമ്പോൾ. എന്നാൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ട്രാഫിക് ഇല്ല, അവിടെ വേറെ പ്രശ്നങ്ങളില്ല, അതല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി, എത്ര മണിക്കൂറും അവിടെ സ്പെൻഡ് ചെയ്യും. ഈ പറയുന്ന ആളുകൾക്ക് ഒരു പാർക്കിലേക്ക് പോകാൻ ഒരു പ്രശ്നമല്ല, രണ്ട് മൂന്ന് ദിവസം പാർക്കൊക്കെ പോകുന്നു. പക്ഷെ ഒരു ദർശന്റെ വിഷയം വരുമ്പോൾ അത് ഭാരമുള്ളതായിട്ട് തോന്നാണ്, അത് പ്രയാസകരമായിട്ട് തോന്നാണ്. അത് പഠിക്കുക എന്നുള്ളത് എന്തോ ഒരു ചില ആളുകൾ പറയാറുണ്ട്, ഈ നമ്മൾ ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് കരയിൽ പിടിച്ചിട്ടാൽ എന്തായിരിക്കും ആ മത്സ്യത്തിന്റെ അവസ്ഥ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ദേരവസ്ഥ ഒരു വീർപ്പുമുട്ടലായിരിക്കും. അപ്പൊ ഈ ട്രാഫിക്കും കാരണങ്ങളും പറയുന്ന ആളുകൾക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ അതൊരു ശ്വാസമുട്ടലായിട്ട് തോന്നുന്നില്ല, എത്ര മണിക്കൂർ എത്ര ദൂരം യാത്ര ചെയ്തിട്ടും അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തും. അതൊരു സ്പോർട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ, അതിൽ താല്പര്യമുള്ള ആളുകൾ കറക്റ്റായിട്ട് ആ ടൈമിന് അവർ അവിടെ അവർക്ക് ട്രാഫിക്കോ അതല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അവർക്ക് വിഷയാകുന്നില്ല. ഇത് നമ്മുടെ ദുനിയാവുമായിട്ടുള്ള ഏത് കാര്യവും നിങ്ങൾ, എന്നാൽ അവിടെ ഒരു ദീനിന്റെ ഒരു വിഷയം വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് സൂറത്തുൽ ബഖറയിൽ അല്ല പറഞ്ഞു, നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തരണം. വൈന്നഹാല കബീറ, എന്നാൽ അതൊരു ഭാരിച്ച പരിപാടിയാണ് നിസ്കരിക്കുക എന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത് ആർക്ക് ഇല്ല. വൈന്നഹാല കബീറത്തുൻ ഇല്ല അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വൈന്നഹാല കബീറ, ഖുർആന്റെ പ്രയോഗമാണത്, വൈന്നഹാല കബീറ, അത് വളരെയധികം പ്രയാസം പിടിച്ച പ്രയാസകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ എത്രയോ കത്തരികൾ ഉയർന്ന സാമ്പത്തിക നിലവാരത്തിൽ ജീവിക്കുന്ന, നല്ല നല്ല പിന്നെ ലക്ഷറി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചില കത്തരികൾ, അവര് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവരിങ്ങനെ യാത്ര പോകുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ടൈമായാലും അവരവിടെ വണ്ടി എടുത്താൽ അവർക്കതൊരു പ്രയാസമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സിൽ നിന്ന് ദീൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഓടിയാണെങ്കിൽ ഓടി, അല്ലെങ്കിൽ ആംഗ്രൂസർ ആണെങ്കിൽ അത് നിർത്തിയിട്ട് അവർ നിസ്കരിക്കുകയാണ്. ചില കത്തരികൾ ഷെയ്ഖന്മാരായിട്ടുള്ള കത്തരികൾ, വ്യാഴാഴ്ച അവർ സൗദിയിലേക്ക് പോകും, എന്നിട്ട് ഉംറ നിർവഹിച്ചിട്ട് തിങ്കളാഴ്ച ഞായറാഴ്ച ആകുമ്പോഴത്തിന് ഡ്യൂട്ടിക്ക് അവരെത്തും. ഇതൊന്നും അവർക്ക് ഒരു ഭാരമുള്ള പരിപാടിയായിട്ട് അവർക്ക് തോന്നുന്നില്ല, ഒരു പ്രയാസകരമായിട്ടുള്ള സംഗതിയിട്ട്. ആ നിസ്കാരത്തിന് വാങ്ങ് കൊടുത്തിട്ടുണ്ടോ, അവരെ കൃത്യമായിട്ട് ആ പള്ളി കയറിയിട്ട് ജമാഅത്ത് നിസ്കരിച്ചിട്ട് യാത്ര തുടരും. പക്ഷെ വേറെ ചില ആളുകൾക്ക് നിങ്ങൾ എന്നാലോചിച്ചു നോക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പ്രയാസകരായ കാര്യമായിട്ട് തോന്നാണ്. ഇങ്ങനെയുള്ള ആളുകൾ തന്നെ ഖുതുബ പറയുന്ന ആളുകളുണ്ട്, ദർസ് എടുക്കുന്ന ആളുകളുണ്ട്, ദർസുകളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. കാരണം ദീന് ഉള്ളുകയറുമ്പോൾ അവിടെ നൂറുണ്ടാവുള്ളൂ. അവിടെ ഹുബ്ബ് ദുനിയാവിനോടാണെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ആ കാര്യങ്ങൾ പ്രയാസകരമായിട്ട് തോന്നും. അത് ഏത് വിഷയമാണെങ്കിലും, ദിക്റിന്റെ കാര്യമാണെങ്കിലും, ദുആന്റെ കാര്യമാണെങ്കിലും, നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും, ജമാഅത്തിന്റെ കാര്യത്തിലും, സദഖന്റെ കാര്യമാണെങ്കിലും, അവിടെ ദീനില്ലെങ്കിൽ, ഇൽമില്ലെങ്കിൽ ആ നൂറ് ഉണ്ടാവില്ല, അവിടെ ഇരുട്ടായിരിക്കും, അവിടെ മൊത്തം ദുനിയാവ് നിറച്ചു വെച്ചതായിരിക്കും. അവിടെ തിരുത്തേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ശരീഅത്ത് എന്നുള്ളത് അവിടെ അള്ളാഹു ഹറജ് ഉദ്ദേശിക്കുന്നില്ല. ദീൻ എന്നുള്ളത് യുസ്റാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ.